ഇന്നത്തെ ക്ലാസ്സിലെ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ഒരു ഇടയന്റെ അടിസ്ഥാന യോഗ്യതകളെ കുറിച്ചാണ്. ഒരു ഇടയന് അടിസ്ഥാനപരമായ ചില യോഗ്യതകൾ ഉണ്ടായിരിക്കണമെന്ന് തിരുവചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. വിദ്യാഭ്യാസം ശുശ്രൂഷയെ സഹായിക്കും എങ്കിലും വിദ്യാഭ്യാസം കൊണ്ട് മാത്രം വിജയകരമായിട്ടുള്ള ഒരു ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം സാധ്യമല്ല. അതുകൊണ്ട് ഒരു ഇടയന്റെ അടിസ്ഥാനപരമായ യോഗ്യതകൾ എന്തൊക്കെയായിരിക്കണം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. തീത്തോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5 മുതൽ താഴോട്ട് ഉള്ള വാക്യങ്ങളും 2 തിമൊഥെയൊസിൻ്റെ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലും ഒരു ഇടയന് ഉണ്ടായിരിക്കേണ്ടതായ അടിസ്ഥാനപരമായ യോഗ്യതകളെ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ അടിസ്ഥാനപരമായ യോഗ്യതകൾ ഒന്നൊന്നായിട്ട് നമുക്ക് ഒന്ന് ചിന്തിക്കാം ഈ ക്ലാസ്സിൽ. ആ ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ ഇടയൻ ചെയ്യേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പോൾ തന്നെ ഇടയൻ ചെയ്യരുതാത്തതായ കാര്യങ്ങളും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. 1, ഇടയൻ എങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കണമെന്ന് ആ ഭാഗങ്ങളിൽ, ആ തിരുവചന ഭാഗങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 1, ഇടയൻ അപവാദ രഹിതന് ആയിരിക്കണം. ഇടയൻ സമൂഹവുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് വിവിധ വ്യക്തികളുമായിട്ട് മുഖാമുഖം സംസാരിക്കുകയും ഇടപഴകുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇടയൻ അപവാദ രഹിതനായിരിക്കണം. ഏതെങ്കിലും വിധത്തിലുള്ള അപവാദങ്ങൾക്ക് ഇരയായിട്ടുള്ള ഒരു ഇടയനെ മറ്റുള്ളവരോട് വ്യക്തമായി സംസാരിക്കുന്നതിനോ സുവിശേഷീകരണ പ്രക്രിയയിൽ വിജയിക്കുന്നതിനോ തൻ്റെ ശുശ്രൂഷയുടെ ഭാഗങ്ങളിൽ ശിക്ഷണ നടപടികൾ വിശ്വാസികൾക്കെതിരെ എടുക്കേണ്ടതായി വരുമ്പോൾ അങ്ങനെ എടുക്കുന്നതിനോ ഒക്കെ സാധിക്കാതെ പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇടയൻ അപവാദ രഹിതൻ അല്ലാതിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ശുശ്രൂഷകൻ, ഒരു ദൈവസഭയുടെ ഇടയൻ എപ്പോഴും അപവാദ രഹിതനായിരിക്കണം. യാതൊരു വിധത്തിലുള്ള അപവാദങ്ങൾക്കും അയാൾ വിധേയപ്പെട്ടിരിക്കുവാൻ പാടുള്ളതല്ല. ജീവിതത്തെ വളരെയധികം ശ്രദ്ധയോടുകൂടെ അദ്ദേഹം കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ജീവിതത്തെ എല്ലാ നിലകളിലും എല്ലാ മേഖലകളിലും ശ്രദ്ധാപൂർവം കാത്തു സൂക്ഷിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. മാത്രമല്ല, ഇടയൻ നിർബന്ധനും ജിതേന്ദ്രിയനുമായിരിക്കണം. നിർമ്മലമായ ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായിരിക്കണം ഇടയൻ എന്ന് തിരുവചനം വളരെയധികം വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇടയന് നല്ല ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായിരിക്കണമെന്ന് തീത്തോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തീത്തോസിനെഴുതിയ ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അദ്ദേഹം ഏക ഭാര്യയുള്ളവനും ദുർനടപ്പിൻ്റെ ശ്രുതി കേൾക്കാത്തവനുമായിരിക്കണമെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഒരു ഇടയൻ, ഒരു അധ്യക്ഷൻ, ഒരു മൂപ്പൻ ഏക ഭാര്യയുടെ ഭർത്താവും ദുർനടപ്പിൻ്റെ ശ്രുതികൾ പോലും കേൾക്കുവാൻ പാടില്ലാത്തവനുമായിരിക്കണമെന്ന് വചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ ലൈംഗികമായ പാപങ്ങളെ വളരെ ലാഘവത്തോടുകൂടി കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഇടയന്മാർ പോലും ഇത്തരത്തിലുള്ള പാപങ്ങളെ ലാഘവത്തോടുകൂടി കാണുന്നു എന്നുള്ളത് ഒരു ദുഃഖസത്യം മാത്രമാണ് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. എന്നാൽ ശക്തമായി ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരാളിനെ കുറിച്ച് ദുർനടപ്പിൻ്റെ ശ്രുതികൾ തീർച്ചയായിട്ടും കേൾക്കുവാൻ പാടുള്ളതല്ല. അയാൾ ഭാര്യയെ നന്നായി സ്നേഹിക്കുന്നവനും മറ്റ് ഉള്ള വ്യക്തികളെ ആരെയും തന്നെ സ്ത്രീകളോട് ക്രമത്തിലധികമായി ഇടപഴകുകയോ മറ്റുള്ള ഏതെങ്കിലും പാപ സ്വഭാവങ്ങളുള്ളതോ ചെയ്താൽ കേൾക്കുവാൻ പാടുള്ളതല്ല. വ്യക്തമായിട്ട് ഈ കാര്യത്തിൽ ഇടയന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും വ്യക്തിപരമായ അനുഭവങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ തുറന്നു പറയുന്നതിനു വേണ്ടി ഇടയന്റെ അടുത്ത് സ്ത്രീകൾ വന്നു എന്ന് വരാം, യുവ സഹോദരിമാർ വന്നു എന്ന് വരാം. ആ സന്ദർഭങ്ങളിലൊക്കെ താൻ ആരാണെന്നുള്ള ബോധം തന്നെ ശക്തമായി ഭരിക്കുന്നില്ലെങ്കിൽ പാപത്തിലേക്ക് വീണുപോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ഒരു ചിന്തയായിരിക്കും ഒരു പ്രവൃത്തിയിലേക്ക് നമ്മളെ നയിക്കുന്നത്, ഒരു ചിന്തയുടെ ഫലമായിരിക്കും ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും പാപത്തിൻ്റെ വിത്തുകൾ ഒരു ഇടയന്റെ ഹൃദയത്തിൽ വീണാൽ അത് ഫലം പുറപ്പെടുവിക്കത്തക്ക നിലയിൽ, അത് കിളിർത്ത് വരത്തക്ക നിലയിൽ ഉള്ള സാഹചര്യങ്ങൾ പിശാച് സൃഷ്ടിക്കുകയും പിശാച് അവനെ ദുർനടപ്പിൻ്റെ വഴിയിലേക്ക് നയിച്ച് അവനെ വീഴ്ച്ചു കളയുകയും ചെയ്യുവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇടയന്മാർ തീർച്ചയായും ഇത്തരം മേഖലകളിൽ വളരെ ശ്രദ്ധാപൂർവം പാദങ്ങൾ വെച്ച് നീങ്ങേണ്ടതാണ്. അതുകൊണ്ട് വിജയകരമായി ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഇടയനെ സംബന്ധിച്ച് അദ്ദേഹത്തെ സംബന്ധിച്ച് ദുർനടപ്പിൻ്റെ യാതൊരു ശ്രുതികളും കേൾക്കുവാൻ പാടുള്ളതല്ല. അത് വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണെന്ന് ഈ ക്ലാസ്സിൽ ഒരിക്കലൂടെ ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. രണ്ടാമത്, ഇടയന്റെ മക്കൾ അനുസരണമുള്ളവരിനും ആയിരിക്കണം എന്നുള്ളതാണ്. അനേകരുടെ ശുശ്രൂഷകളെ ആക്രമിച്ച് കീഴടക്കി കളയുന്ന ഒരു പ്രത്യേക മേഖലയാണ് തലമുറകൾ. നമ്മളുടെ തലമുറകൾ പല നിലയിലും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ചിലപ്പോൾ വന്നു എന്ന് വരികയില്ല, അത് ഞാൻ സമ്മതിക്കുന്നു. എങ്കിലും ബോധപൂർവമായി നമ്മളുടെ കുഞ്ഞുങ്ങളെ അനുസരണത്തിൽ വളർത്തുവാനുള്ള മനഃപൂർവമായ ഒരു ശ്രമം നമ്മൾക്കുണ്ടാകണം. അഥവാ സഭയെ പരിപാലിക്കുന്ന ഇടയൻ തീർച്ചയായും തൻ്റെ കുടുംബത്തെയും ശരിയായി പരിപാലിച്ചിരിക്കണം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ കുടുംബം ഒരു സഭ തന്നെയാണ്, കുടുംബം ഒരു ഡയോസിസാണ്. ആ ഡയോസിസ് ശരിയായിട്ട് ഭരിക്കുന്ന ഭാര്യയെ ശരിയായ വണ്ണം സ്നേഹിച്ച് മക്കളെ ശരിയാം വണ്ണം അനുസരണത്തിൽ വളർത്തി അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇടയ ശുശ്രൂഷയിൽ മുന്നേറുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. ആ സ്വഭാവം ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ശുശ്രൂഷയിൽ മുന്നേറ്റം ഉണ്ടാകുകയുള്ളൂ. മാത്രമല്ല, ഇടയൻ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകനായിരിക്കണം. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമായതുകൊണ്ട് ഇടയൻ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകനും കൂടെയാണ്. മുൻപ് ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ദൈവത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടവനാണ് ഇടയൻ. അതുകൊണ്ട് വളരെ ഭയത്തോടും വളരെ വിറയലോടും കൂടി ചെയ്യേണ്ട ശുശ്രൂഷയാണ് അത്, ഇടയ ശുശ്രൂഷ. ഇത്രയും കാര്യങ്ങൾ ഇടയൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കുമ്പോൾ തന്നെ ഇടയൻ ആയിരിക്കരുതാത്ത കാര്യങ്ങളുമുണ്ട്. ഒന്ന്, ഇടയൻ തന്നിഷ്ടക്കാരനാകുവാൻ പാടില്ല. രണ്ട്, ഇടയൻ കോപി ആയിരിക്കുവാൻ പാടില്ല. മൂന്ന്, ഇടയൻ വഴക്കാളി ആയിരിക്കുവാൻ പാടില്ല. നാല്, ഇടയൻ ദുർലാഭ മോഹി ആയിരിക്കുവാൻ പാടില്ല. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവാൻ പാടുണ്ട്. സഭ എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. ആ കുടുംബത്തെ നയിക്കുന്ന നായകനാണ് പാസ്റ്റർ അഥവാ ഇടയൻ എന്ന് പറയുന്നത്. ആ ഇടയൻ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്യുന്ന വ്യക്തി ആയിരിക്കുവാൻ പാടില്ല. കൂട്ട സഹപ്രവർത്തകരോട് കൂടി ആലോചിച്ച് മറ്റുള്ള കൂട്ടുമൂപ്പന്മാരുടെ സഹവർത്തത്തിലൂടി ഒന്നിച്ച് കൂട്ടുചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഇടയന്റെ എല്ലാ പദ്ധതികൾക്കും ദൈവികമായിട്ടുള്ള അംഗീകാരവും ഉണ്ടായിരിക്കണം. കുറച്ച് ചുരുക്കി പറഞ്ഞാൽ ഇടയന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് കൂട്ടുപ്രവർത്തനം ആയിരിക്കണം. തന്നെത്താൻ എന്തെങ്കിലും ചെയ്തു കൂട്ടുന്ന ആ നിലയിൽ ആയിരിക്കുവാൻ പാടുള്ളതല്ല ഇടയന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അദ്ദേഹം തന്നിഷ്ടക്കാരനായിരിക്കരുത്, എന്റെ ഇഷ്ടം മാത്രം നടക്കണം എന്ന് ധരിക്കുവാൻ പാടുള്ളതല്ല. മാത്രമല്ല, കോപത്തെ നിയന്ത്രിക്കുവാൻ കഴിവുള്ള വ്യക്തിയായിരിക്കണം ഒരു ഇടയൻ. ചില ആളുകൾക്ക് എത്ര നിയന്ത്രിച്ചാലും കോപത്തെ അടക്കുവാൻ കഴിയാത്ത അതെ പ്രകൃതമുള്ളവരുണ്ട്. അത്തരക്കാർ സഭയ്ക്ക് പ്രശ്നങ്ങളായി തീരും. വിശ്വാസികൾ ഒന്ന് കോപിക്കുമ്പോൾ അതിനേക്കാൾ ശക്തമായ നിലയിൽ കോപിക്കുന്ന ഇടയന്മാരുണ്ട്. അത് പാടുള്ളതല്ല. ഇടയന്മാരുടെ കോപം സഭയുടെ തകർച്ചയ്ക്കും സഭയുടെ നാശത്തിനും കാരണമായി തീരും എന്നുള്ളത് കൊണ്ട് ഇടയന്മാർ കോപിഷ്ഠർ ആയിരിക്കരുത് എന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ സ്പഷ്ടമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. മാത്രമല്ല വഴക്കാളിയാകരുത് എന്ന് പറയുന്നുണ്ട്. മലയാളത്തിലെ ഒരു നല്ല പ്രയോഗമാണ് ഈ വഴക്കാളി എന്നുള്ള പ്രയോഗം. തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ഒരു ചെറിയ കാര്യത്തിന് പോലും ഞാൻ എന്നുള്ള ആ മുൻഗണന നൽകിയിട്ട് മറ്റുള്ളവരെ ആരും ശ്രദ്ധിക്കാതിരിക്കുന്ന ആ പ്രവണത ഒരു ഇടയന് നല്ലത് അല്ല എന്ന് വേദപുസ്തകം വളരെ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഇടയൻ അതിഥി സൽക്കാര പ്രിയനായിരിക്കണം എന്ന് തിത്തോസിന്റെ ലേഖനം ഒന്നാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അതിഥി സൽക്കാരം എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിൽ വരുന്ന അതിഥികളെ സൽക്കരിക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. എന്നാൽ പാർഷണേജിൽ താമസിക്കുന്ന ഒരു ഇടയന്റെ അടുത്തേക്ക്, ഇടയ കൂടാരത്തിലേക്ക് കടന്നു വരുന്ന ഒരു ഇടയന്റെ വീട്ടിൽ വ്യത്യസ്ത രീതികളിലുള്ള ആളുകൾ കടന്നു വരും. ആ ഭക്ഷണം ആവശ്യമുള്ളവർ കടന്നു വരാം, ഭക്ഷണം ആവശ്യമില്ലാത്തവർ കടന്നു വരാം. എന്നാൽ പാർഷണേജിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് തണുപ്പായിട്ട് മാത്രമേ ഇടയനും ഇടയന്റെ കുടുംബവും ആയിരിക്കാവൂ എന്ന് ആ ഭാഗം വ്യക്തമാക്കുന്നുണ്ട്. അതിഥി സൽക്കാരം ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് ഇടയൻ ഒരിക്കലും തൻ്റെ അതിഥി സൽക്കാരം മറന്നു പോകരുത്. ചിലപ്പോൾ വിശന്ന് വലഞ്ഞു വരുന്ന ഒരു മനുഷ്യന് അല്പം ഭക്ഷണം കൊടുക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന തണുപ്പ്, വണ്ടിക്കൂലിക്ക് പണമില്ലാതെ അല്ലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാതെ അലഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അയാൾക്ക് കൊടുക്കുന്ന 50 or 100 rupees അതുമൂലം അയാൾക്കുണ്ടാകുന്ന തണുപ്പ് അയാളുടെ ശുശ്രൂഷയിലെ ഒരു വലിയ സൽപ്പേരിന് മുഖാന്തരമായി തീരും. മാത്രമല്ല ഇടയൻ സൽഗുണപ്രിയനായിരിക്കണം. നല്ലത് ചെയ്യുവാനുള്ള ഒരു താല്പര്യം എപ്പോഴും ഇടയനുണ്ടായിരിക്കണം. അതുകൊണ്ട് തിത്തോസിന്റെ ലേഖനം 1 to 5 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളും 5 to 9 വരെയുള്ള വാക്യങ്ങളും 2 Timotheus ലേഖനത്തിലെ 3:2 താഴോട്ടുള്ള വാക്യങ്ങളും ശ്രദ്ധിക്കുമ്പോൾ ഒരു ഇടയന്റെ വ്യക്തിപരമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെ അവിടെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഉപദേശത്തെ നല്ലവണ്ണം പ്രബോധിപ്പിക്കുവാനും മാത്രമല്ല വിരോധികൾക്ക് പോലും ഒരു അപവാദം പറയാതിരിക്കത്തക്ക നിലയിൽ ജീവിതം കാത്തുസൂക്ഷിക്കുന്ന ഒരു ഇടയന് വളരെ ശക്തമായ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കും. അതിന് ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ യോഗ്യതകൾ എല്ലായ്പ്പോഴും എല്ലാ സമയത്തും നിങ്ങളുടെ ശുശ്രൂഷകളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു.